ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
குரு ஸ்மரணி கட்டோபனிஷத் திதீய அத்தியாயம் பிரதம வல்லி. திதீய அத்தியாயம் பிரதம வல்லி ധ്രുവം அத்ருவேஷ்விஹ ந ப்ரார்த்தயந்தே யேன ரூபம் ரஸம் கந்தம் சப்தான் ஸ்பர்ஷான்ச்ச மைதுனான் யேதே நைவ விஜானாதி கிமத்ர பரிசிஷ்யதே யேதன்வை தத் ஸ்வப்னாந்தம் ஜாகரிதாந்தம் டோபோ யேனானு பஸ்யதி மகாந்தம் மிபும் ஆத்மானம் மத்வாத்தீரோ ந சோசதி ய இமம் அத்வதம் வேத ஆத்மானம் ஜீவம் அந்திகாத் ஈசானம் பூதபவ்யஸ்ய ந ததோ விஜுகுப்ஸதே ஏதத் வை தத் ய பூர்வம் தபசோ ஜாதம் அத்ய பூர்வம் அஜாயத குஹாம் பிரவிஷ்ய திஷ்டந்தம் யோ பூதேபிர்வ்யபஸ்யத ஏதத் வை தத் ய பிராணேன சம்பவதி அதிதிர் தேவதாமயி குஹாம் பிரவிஷ்ய திஷ்டந்தி யா பூதேபிர் வ்யஜாயத ஏதன்வை தத் அரண்யோர் நிஹிதோ ஜாதவேத கர்ப்பைவ சுப்ருதோ கர்ப்பிணீபி திவே திவ ஈட்யோ ஜாக்ருவத்பி ஹவிஷ்மத்பிர் மனுஷ்யேபி அக்னிஹி ஏதன்வை தத் யதச்சோதேதி சூரியோ ஹஸ்தம் யத்ர ச கச்சதி தம் தேவா சர்வே அர்ப்பிதா தது நாத்தீதி கச்சன ஏதன்வை தத் யதேவேஹ ததமுத்ர யதமுத்ர ததன்யுஹ மிருத்யோ சமிருத்திமாப்னோதி யைஹ நானேவ பஸ்யதி அங்குஷ்டமாத்ரஹ புருஷோ மனசே வேதமாப்தவ்யம் நேஹ நானாஸ்தி கிஞ்சன மிருத்யோஹ சம்ருத்யும் கச்சதி யைஹ நானேவ பஸ்யதி அங்குஷ்ட மாத்ர புருஷோ மத்ய ஆத்மனி திஷ்டதி ஈசானோ பூத பவ்யஸ்ய ந ததோ விஜுகுப்ஸதே ஏதத்வை தத் அங்குஷ்ட மாத்ர புருஷோ ஜோதிஜீவ அதோமக ஈசானோ பூத பவ்யஸ்ய சைவாத்ய சவுஷ்வஹ ஏதத்வை தத் யதோதகம் துர்கே வ்ருஷ்டம் பர்வதேஷு விதாவதி ஏவம் தர்மான் ப்ருதக் பஸ்யன் தானேவானு விதாவதி யதோதகம் சுத்தே சுத்தம் ஆசிக்தம் தாதிருகேவ பவதி ஏவம் முனேர் விஜானத ஆத்மா பவதி கௌதம. திதீய அத்தியாயத்தின் ஒன்னாமத்த பாகம் பிரதம வல்லி. இது பூர்வபாகவாய்டுள்ள பந்தம் எந்த அதான் ஆதம் பாஷ்யக்காரன் இவ்வளவு சர்ச்சையும் பாஷ்யம். ஏஷ சர்வேஷு பூதேஷு கூடோத்மான பிரகாசத்தை திருஷ்யதேது அக்ரியா புத்தியா இத்யுக்தம். முன்பு பரஞ்ச காரியமான சர்வபூதங்களிலும் வியாபிச்சிருக்கிற ஈ ஆத்மாவ் இது கூடாத்மாவான, ஒளிஞ்சிருக்கையான். சர்வர்க்கும் இது பிரகடமாக என்னால் அதிசூக்ஷ்மமாய புத்தி கொண்டு இதனை கிரகிக்கன் கழியும் என்னும் மட்டும் பரஞ்சு நம்ம கஹ புனஹ பிரதிபந்து அக்ரியாயாஹ புத்தேஹி. அக்ரியாயாஹ புத்தேஹி, ஈ சூக்ஷ்ம புத்திக்கு பிரதிபந்த கஹ, எந்த பிரதிபந்தமாயிருக்கிறது? சூக்ஷ்ம புத்தி உண்டாகுன ஆத்மாவ் வெளிப்படுத்தின அனாதியாயிருக்கிற பிரதிபந்தம் அது எந்த? ஏன ததபாவாத் ஆத்மா ந திருஷ்யதி இது എന്തു കാരണം കൊണ്ടാണ്? ഏതൊന്നില്ലാത്തത് കൊണ്ടാണ്? ആത്മാനന്ദർശിലെ ആത്മാവ് സാക്ഷാത്കരിക്കപ്പെടുന്നില്ല സർവർക്കും. അദർശന കാരണ പ്രദർശനാർത്ഥ മല്ലി ആരംഭ്യതി. തത് അദർശന കാരണം, ആത്മാവ് അനുഭവവേദ്യമാകുന്നില്ല, അതിന്റെ കാരണങ്ങളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി തത് അദർശന കാരണ പ്രദർശനാർത്ഥം, അദർശന കാരണത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി വല്ലി ആരംഭ്യതി, അടുത്ത വല്ലി തുടങ്ങിയാണ്. വിജ്ഞാദേഹി ശ്രേയപ്രതിബന്ധകാരണേ തത് അപനയനായ യത്ന ആരബ്ധം ശക്യതി ന അന്യഥ ഇതി. വിജ്ഞാദേഹി ശ്രേയപ്രതിബന്ധകാരണേ, ശ്രേയപ്രതിബന്ധകാരണം, ശ്രേയസ്സിന് പ്രതിബന്ധമായിരിക്കുന്ന ആ കാരണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശ്രേയസ്സിന് പ്രതിബന്ധമായിരിക്കുന്നത്, എന്താണ് മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നത്, ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തത് അപനയനായ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി യത്ന ആരബ്ധം ശക്യതി, യത്നം പ്രയത്നം ആരംഭിക്കുന്നതിന് കഴിയും, നാന്യത അല്ലാതെ കഴിയത്തില്ല. എന്താണ് ഇതിന് തടസ്സം എന്ന് മനസ്സിലാക്കിയാൽ ആ തടസ്സത്തെ നീക്കുന്നതിന് യത്നം പ്രയത്നം തുടങ്ങാം. നാന്യത അതിനെ അറിയാതെ, പ്രതിബന്ധ കാരണത്തെ അറിയാതെ യത്നം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് മോക്ഷത്തിന് പ്രതിബന്ധമായിരിക്കുന്ന എന്തോ അതിനെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത് വല്ലി ആരംഭിക്കുന്നത് എന്നാണ്. എന്നിട്ടടുത്ത് ഒന്നാമത്തെ മന്ത്രത്തെ വ്യാഖ്യാനിക്കുകയാണ്. പരാഞ്ചി ഖാനീം വ്യത്ന സ്വയംഭൂ തസ്മാത് പരാം പശ്യതി നന്ദരാത്മൻ കശ്ചിദ് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുരമൃതത്വമിച്ഛൻ. അതിന്റെ ഭാഷ്യമാണ് പരാഞ്ചി. പരാഞ്ചി ഖാനി അതിനെ വ്യാഖ്യാനിക്കുകയാണ്. പരാഞ്ചി എന്നുള്ള ശബ്ദം, പരാഞ്ചി എന്ന് പറയാൻ എന്താണ്? പരാഗ് അഞ്ചന്തി ഗച്ഛന്തി. പരാഗ് പുറത്തേക്ക് ബാഹ്യമായി, അഞ്ചന്തി അതിന്റെ അർത്ഥമാണ് ഗച്ഛന്തി, പുറത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് പരാഞ്ചി എന്നതിന്റെ അർത്ഥം. ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണത്? ഖാനി. ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് സാധാരണ പദം. ഇവിടെ ഖാനി എന്ന് പറഞ്ഞാൽ എന്താണ്? തതുപലക്ഷിതാനി ശ്രോത്രാദീനി ഇന്ദ്രിയാണി ഖാനി ഇത്യുച്ചന്തി. ഖം എന്നുള്ള ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു, അതുകൊണ്ട് ഉപലക്ഷിതമായിരിക്കുന്നു. ശ്രോത്രം തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അവയാണ് ഖാനി ഇത്യുച്ചന്തി, അവയാണ് ഖാനി എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഖാനി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, പരാഞ്ചി എന്ന് പറഞ്ഞാൽ ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവ. അപ്പൊ പരാഞ്ചി ഖാനി എന്ന് പറഞ്ഞാൽ ബഹിർമുഖങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. താനി പരാഞ്ചീവ ശബ്ദാദി വിഷയ പ്രകാശനായ പ്രവർത്തന്തേ. താനി ആ ഇന്ദ്രിയങ്ങൾ, പരാഞ്ചീവ ബഹിർമുഖങ്ങളായി തന്നെ, ശ്രോത്രാദി ഇന്ദ്രിയാണ് ആ ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ. അശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് തർക്കമില്ല, അത് ബഹിർമുഖങ്ങളായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവയെന്ത് ചെയ്യുന്നു? ശബ്ദാദി വിഷയപ്രകാശനായ ശബ്ദസ്പർശ രൂപരസഗന്ധ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന, ആ വിഷയങ്ങളെ ജീവനെ ബോധിപ്പിക്കുന്നതിന് അറിയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തന്തേ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബാഹ്യ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുക എന്നതിനെ കുറിച്ചുള്ള ബോധം ജീവന് കൊടുക്കുക, അതിനുവേണ്ടി അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവത്തെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഖാനി പരാഞ്ചി ആ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യസ്മാദേവം സ്വാഭാവികാനി താനി, യസ്മാദേവം സ്വാഭാവികാനി, ഇവയെന്താണ്? സ്വാഭാവികമാണ്, അനാദിയായി സഹജമായി തന്നെ ഇരിക്കുന്നു. ഇവയെ വ്യതനത് ഹിംസിതവാൻ, ഹനനം കൃതവാൻ ഇത്യർത്ഥ. ഇവയെ, ഈ ഇന്ദ്രിയങ്ങളെ ഇത്തരത്തിൽ ബഹിർമുഖങ്ങളാക്കി എന്ത് ചെയ്തിരിക്കുന്നു? വ്യതനത് ഹിംസിതവാൻ, അതിനെ ഹിംസിച്ചു. ഹനനം കൃതവാൻ, നശിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അവയെ സൃഷ്ടിച്ച് അവയെ നശിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അവയെ വേതൃണത്ത് ഹിംസാർത്ഥത്തിലുള്ള ധാതുവിൽ നിന്നാണ് വേതൃണത്ത് എന്നുള്ള ശബ്ദം ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞത് അതിനെ അങ്ങനെ ഹിംസിച്ചിരിക്കുകയാണ്, നശിപ്പിച്ചിരിക്കുകയാണ് ആ ഇന്ദ്രിയങ്ങളെ, സൃഷ്ടിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. ഹനനം കൃതവാൻ ഇത്യർത്ഥ. കൂസ് ആരാണ് ഇത് ചെയ്തത്? ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ ബഹിർമുഖങ്ങളാക്കി സൃഷ്ടിച്ച് ഇതിനെ ഇത്തരത്തിലാക്കിയതാരാണ്? സ്വയംഭൂഹു പറയുന്നു. പരമേശ്വര, പരമേശ്വരൻ തന്നെ, മറ്റാരും വേണ്ട, സൃഷ്ടികർത്താവ് തന്നെയാണ് ഇത് ചെയ്തത്. സ്വയമേവ സ്വതന്ത്രോ ഭവതി സർവദ ന പരതന്ത്രീ. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയമേവ, സ്വയം തന്നെ സ്വതന്ത്ര, സ്വതന്ത്രനായിരിക്കുന്നവൻ, സ്വയം സ്വതന്ത്രനായിരിക്കുന്നവനാണ് പരമ ഈശ്വരൻ. ഇപ്പോ സർവദാ ഭവതി, സദാ സ്വതന്ത്രനായിരിക്കുന്നതാണ് പരമേശ്വരൻ. ആ പരമേശ്വര ശബ്ദത്തിന്റെ അർത്ഥത്തെ പറഞ്ഞാണ് സ്വയം സ്വതന്ത്രനായിരിക്കുന്നവൻ. ന പരതന്ത്ര, പരതന്ത്രനല്ല, മറ്റൊന്നിന് അധീനനല്ല. സർവം സ്വാധീനമായിരിക്കുന്നവൻ. തന്ത്രം എന്ന് പറഞ്ഞാൽ അധീനം, പരതന്ത്രം എന്ന് വെച്ചാൽ മറ്റൊന്നിനധീനം, സ്വതന്ത്രം എന്ന് വെച്ചാൽ തനിക്കധീനം സർവവും. അങ്ങനെ സ്വതന്ത്രനായിരിക്കുന്നവൻ, സർവവും തനിക്കധീനനായിരിക്കുന്നവൻ, അങ്ങനെയുള്ള പരമാത്മാവ് തന്നെയാണ് ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ച് നശിപ്പിച്ചത്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട് നശിച്ചിരിക്കുന്ന വാസ്തുവിദ്യ ആരാണ്? ഇന്ദ്രിയങ്ങളല്ല, ആ ജീവൻ. ആ ജീവന്റെ നാശം എന്താണ്? അത് ഈ സംസാര ബന്ധനത്തിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുന്നു, അതാണ് അതിന്റെ നാശം. മോക്ഷം നേടാനാകാതെ അതിങ്ങനെ സംസാരത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ ആ ജീവനെ ഹിംസിച്ചിരിക്കുകയാണ് എന്നത്. അത് പരമേശ്വരൻ തന്നെയാണ് അത് ചെയ്തത്, മറ്റാരുമല്ല എന്നത്. തസ്മാതുകൊണ്ട്, അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് പരാ, പരാഗ്രൂപാൻ അനാത്മഭൂതാൻ ശബ്ദാദീൻ പശ്യതി ഉപലബ്ധേ ഉപലബ്ധ പറയുന്നു. തസ്മാത്, അതുകൊണ്ട് ഇങ്ങനെയവയെ ബഹുർമുഖങ്ങളായി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? പരാങ്, ബാഹ്യങ്ങളായവ, അതാണ് പരാങ്, പുറമേയുള്ളവ. എന്താണ് പരാഗ്രൂപാൻ? രൂപരസാദി വിഷയങ്ങളെ, പരാഗ് വസ്തുക്കളെ, ബാഹ്യങ്ങളായ വസ്തുക്കളെ എങ്ങനെ? അനാത്മഭൂതാൻ, അതൊന്നും ആത്മാവല്ല, ജഡവസ്തുക്കൾ. ആ ജഡവസ്തുക്കളെ എന്താണത്? ശബ്ദാദീൻ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ജഡവസ്തുക്കളെ പശ്യതി, കാണുന്നു, അറിയുന്നു, ജീവൻ അറിയുന്നു ഇന്ദ്രിയങ്ങളിലൂടെ. അവയെ ബഹിർമുഖങ്ങളാക്കിയതുകൊണ്ട് അവ വിഷയങ്ങളെയാണ് അറിയുന്നത്. ഉപലഭതെ, അവയെ സാക്ഷാത്കരിക്കുന്നു, ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നില്ല, വിഷയങ്ങളെ സാക്ഷാത്കരിക്കുന്നു. ഉപലബ്ധ, അതിന്റെ ഉപലബ്ധമായിരിക്കുന്നു, വിഷയഗ്രാഹിയായിരിക്കുന്നു. അന്തരാത്മൻ, അവിടെ വ്യക്തമായി പറയുന്നു, അന്തരാത്മാവിനെ ഗ്രഹിക്കുന്നില്ല ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. അന്തരാത്മൻ, അന്തരാത്മാനം ഇത്യർത്ഥ. അന്തരാത്മൻ എന്ന് വെച്ചാൽ അവിടെ അന്തരാത്മാവിന് എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും ദ്വിതീയാന്തമായിട്ട് അന്തരാത്മാനം ന ഉപലബതെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടു. അപ്പൊ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായി വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അതതിന്റെ സഹജമായ പ്രവൃത്തിയാണ്. അനാദികാലമായി അവയങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈശ്വര സൃഷ്ടിയിൽ തന്നെ അതിന് സഹജമായി വന്നു ചേർന്നിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പരമാത്മാവ് അവയെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത്. പരമാത്മാവ് തന്റെ മായാശക്തി ഉപയോഗിച്ച് അവയെ ഇത്തരത്തിൽ ആക്കിയിരിക്കുകയാണ്. അത് മായാ പ്രവൃത്തിയാണ്, മായാശക്തിക്ക് അധീനമായി ആണ് സൃഷ്ടി നടക്കുന്നത്. അതുകൊണ്ട് മായയുടെ സ്വഭാവം തന്നെ അതാണ്, പഞ്ചനാത്മിക എന്ന് പറയും. അങ്ങനെയുള്ള ആ പഞ്ചനാത്മികയായ മായ ഈ ജീവനെ ആ രീതിയിൽ നശിപ്പിച്ചിരിക്കുകയാണ്. അതാണ് മായയ്ക്ക് അധീനമായി മായാമോഹിതൻ എന്ന് ജീവനെ പറയുന്നത് കൊണ്ടാണ്. മായാമോഹിതനായി അത് വിഷയങ്ങളിൽ ഭ്രമിച്ചു വിടുകയാണ്. ഏവൻ സ്വഭാവേ വിസതി, ഇതിന്റെ സ്വഭാവമാണ്. ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്തതിനുള്ള സ്വഭാവം എന്ന് പറയും. വ്യാസം. ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് അത് സംസ്കൃതമാണ്, സംസ്കരിക്കപ്പെട്ടതാണ്. ഇത് ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടല്ല, സ്വയം തന്നെ ഗുരു ഉപദേശിച്ചിട്ടല്ല, സ്വയം തന്നെ സ്വാഭാവികമായി ശാസ്ത്ര നിർദ്ദേശം കൂടാതെ തന്നെ ലോകസ്യ ജീവന്മാർക്കെല്ലാം ഉള്ള ഒരവസ്ഥയാണ് കശ്ചിത് നദ്യാഹ ഏവം സ്വഭാവേ വിസതി. ഇത് സ്വഭാവമാണ്. ഇങ്ങനെയാണെങ്കിലും ലോകസ്യ കശ്ചിത് നദ്യാഹ പ്രതിസ്രോതഹ പ്രവർത്തനമിവ ധീരോ ധീമാൻ വിവേകി പ്രത്യേകാത്മാനം പ്രത്യുക്തസു ആത്മാ ചേത് പ്രത്യേകാത്മാ പ്രതീച്ചേവ ആത്മശബ്ദോ രൂഢോ ലോകേ നാന്യസ്മിൻ വ്യുത്പത്തിപക്ഷേ വി തത്രൈവ ആത്മശബ്ദം വർത്തതെ. ഇങ്ങനെയാണെങ്കിലും കശ്ചിത് ഒരുവൻ, അപൂർവമൊരുവൻ, സഹജമായി ഈശ്വരൻ തന്റെ മായാശക്തി ഉപയോഗിച്ച് ഈ ജീവനെ ഇങ്ങനെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. എങ്കിലും കശ്ചിത് ഒരുവൻ നദ്യാഹ പ്രതിസ്രോത പ്രവർത്തനമിവ, നദി അതിന്റെ സ്രോതസ്സിൽ നിന്നും ഒഴുകുന്ന സമുദ്രത്തിലേക്കാണ്. പക്ഷെ അതിന് വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ അത് തിരിച്ചൊഴുകും. അതുപോലെ പ്രതിസ്രോത പ്രവർത്തനം, നദി വിപരീതമായി ഒഴുകുക, അതിന്റെ ഉറവിടത്തിലേക്ക് ഒഴുകുക എന്നതുപോലെ എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾ അതിന്റെ ഉറവിടത്തിലേക്ക് ഒഴുകുക, ആത്മാവിലേക്ക് അന്തർമുഖമായി ഇന്ദ്രിയങ്ങൾ തിരിയുക. ഇത് പോലെ പ്രതിസ്രോത പ്രവർത്തനമിവ, ഇതുപോലെ കശ്ചിദ്ധീര, അപൂർവം ചില വിവേകി, ഏതോ ഒരു വിവേകി എന്ന് പറയും, ഏതോ ഒരുവൻ ധീമാൻ, അത് തന്നെ വിശദീകരിക്കുന്നു. വിവേകി ധീരൻ എന്ന് വെച്ചാൽ വിവേകി, ധൈര്യം എന്ന് പറഞ്ഞാൽ വിവേകം, വിവേകമുള്ളവൻ, ഈ സംസാരത്തിന്റെ നിസ്സാരതയെ മനസ്സിലാക്കുന്നവൻ, അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കുന്നവൻ, അങ്ങനെയുള്ള വിവേകി എന്ത് ചെയ്യുന്നു? പ്രത്യേകാത്മാനം, പ്രത്യേകായിരിക്കുന്ന, ഇതിനു വിപരീതമായിരിക്കുന്ന, ബഹിർമുഖത്തിനും വിപരീതമായിരിക്കുന്ന, അതാണ് പ്രത്യേകിച്ച് അസു ആത്മാ ചേതി പ്രത്യേകാത്മാ. പ്രത്യേകാണ് ആത്മാവുമാണ്, പ്രത്യേകാത്മാ കർമ്മധാരയ സമാസമാണ്. പ്രത്യേകിച്ച് അസു ആത്മാ ചേതി പ്രത്യേകാത്മാവ്, പ്രത്യേകാത്മാവായിരിക്കുന്ന ആ പ്രത്യേകാത്മാവിനെ, തന്റെ പ്രത്യേക് ആയിരിക്കുന്ന ആത്മാവിനെ പ്രതീചി ഏവ ആത്മശബ്ദോ രൂഢേ. പ്രതീചി നേരത്തെ പറഞ്ഞതിന് വിപരീതമായിരിക്കുന്നത്, നേരത്തെ പറഞ്ഞത് ബഹിർമുഖമായ കാര്യങ്ങളെക്കുറിച്ചാണ്, അതിന് വിപരീതമായിരിക്കുന്നത് എന്നാണ്. അതാണ് പ്രതീചി എന്ന് പറയുമ്പോൾ ആന്തരികമായിരിക്കുന്നത്, സ്വരൂപമായിരിക്കുന്നത്, അധിഷ്ഠാനമായിരിക്കുന്നത് എന്നെല്ലാം ഉള്ള അർത്ഥം അതിൽ നിന്ന് കിട്ടും. പക്ഷെ മുമ്പ് പറഞ്ഞതിന് വിരുദ്ധം. മറ്റത് ബഹിർമുഖങ്ങളായിരിക്കുന്നു, ഇത് ആന്തരികമായിരിക്കുന്നു. അതാണ് പ്രതീക്ഷ ഏവ ആത്മശബ്ദോ രൂഢേ. പ്രത്യേകിൽ തന്റെ സ്വരൂപത്തിലാണോ ആത്മശബ്ദം രൂഢമായിരിക്കുന്നത്? ലോക വ്യവഹാരത്തിലും താൻ എന്ന് പറയുന്നു, അതാണ് ആത്മ എന്ന് പറഞ്ഞാൽ താൻ, ബാഹ്യമല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ തന്നിൽ തന്നെയാണ് ആത്മശബ്ദം രൂഢമായിരിക്കുന്നത് ലോകത്തിൽ, വ്യവഹാരത്തിൽ, മനുഷ്യ വ്യവഹാരത്തിൽ. ആത്മാ എന്ന് പറയുന്നത് തന്നെ കുറിച്ചാണ് പറയുന്നത്, എന്നാൽ അന്യസ്മിൻ മറ്റൊന്നിനും അത് പറയുന്നില്ല. ആത്മാ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ആത്മാ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ താൻ, ഞാൻ എന്ന് പറയുന്നു. അപ്പൊ തന്നിൽ തന്നെയാണ് ഈ ശബ്ദം രൂഢമായി പ്രയോഗിക്കുന്നത്, മറ്റൊന്നിനുമല്ല. വ്യുത്പത്തിപക്ഷേപി രൂഢശബ്ദവും രൂഢപക്ഷവും വ്യുത്പത്തിപക്ഷവുമുണ്ട്. രൂഢപക്ഷം എന്ന് പറയുമ്പോൾ ഒരു ശബ്ദം ഒരർത്ഥത്തിൽ പ്രയോഗിക്കുന്നു അനാദികാലം മുതലേ, അതിന് നമ്മൾ പ്രത്യേകിച്ച് പരിശോധന നടത്തേണ്ട ആവശ്യമില്ല. ആ ശബ്ദം എന്തുകൊണ്ടങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ശബ്ദത്തിന്റെ അവയവങ്ങൾ ഏതൊക്കെയാണ്, ആ ശബ്ദത്തിൽ ഏത് റൂട്ടിൽ നിന്ന് ഏത് ധാതുവിൽ നിന്നുണ്ടാകും, ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ശബ്ദം അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു, പ്രയോഗിച്ചു വരുന്നു, അതുകൊണ്ട് ആ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നത് തന്നെയെന്ന് നിശ്ചയിക്കുന്നു. അനാദി രൂഢം, അനാദി ലക്ഷണ എന്നെല്ലാം പറയും. അങ്ങനെ രൂഢമായി ആത്മശബ്ദം താൻ എന്നുള്ള അർത്ഥത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് കൂടുതൽ അതിനെക്കുറിച്ച് ആ ശബ്ദത്തിന്റെ അവയവാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി വിത്പത്തി പക്ഷേപി, ഇനി അങ്ങനെയല്ല, ആ ശബ്ദത്തെ നമ്മളൊന്ന് പരിശോധിക്കുക. ആ ശബ്ദ അവയവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു നിർണയത്തിലെത്തിച്ചേരുകയാണ്. അതാണ് വിത്പത്തി പക്ഷം. ശബ്ദങ്ങളെ സംബന്ധിച്ച് രണ്ടു പക്ഷമുണ്ട്. അപ്പൊ ഏത് ശബ്ദം കേട്ടുകഴിഞ്ഞാലും നമുക്ക് അതിന്റെ വിത്പത്തി അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. ആ ശബ്ദം അങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ആ ശബ്ദത്തിന്റെ അർത്ഥം അതാണ്. എന്തുകൊണ്ട് അങ്ങനെ ആ ശബ്ദത്തിന് അർത്ഥം വന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതാണ് രൂഢപക്ഷം. പക്ഷെ വിത്പത്തി പക്ഷത്തിൽ അങ്ങനെയല്ല. ആ ശബ്ദം എന്തുകൊണ്ട് അങ്ങനെ ആ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു, അതിനുള്ള നിയമങ്ങൾ എന്താണ്, അതിന്റെ വ്യാകരണം എന്താണ്, അതെല്ലാം അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ അന്വേഷിക്കുന്ന ഒരു പക്ഷമുണ്ട്, അതാണ് വിത്പത്തി പക്ഷം. ചില ശബ്ദങ്ങൾക്ക് രൂഢാർത്ഥവും വിത്പത്തി അർത്ഥവുമുണ്ട്. രണ്ട് ഒന്നായിരിക്കും, ചിലപ്പോൾ രണ്ട് രണ്ടായിരിക്കും. പൊതുവെ ശബ്ദങ്ങൾക്ക് ഈ രണ്ടിലേതെങ്കിലും ഒരർത്ഥത്തെ സ്വീകരിക്കുന്നു, രൂഢാർത്ഥം അല്ലെങ്കിൽ വിത്പത്തി അർത്ഥം. ഇവിടെ വിത്പത്തി പക്ഷം പറയുകയാണെങ്കിൽ ആ ശബ്ദം ഏത് ധാതുവിൽ നിന്നുണ്ടായി, അതിൽ ഏത് പ്രത്യയമാണ്, ഈ തരത്തിലെല്ലാം ചിന്തിച്ച് അതിന്റെ അർത്ഥത്തെ നിർണയിക്കുന്ന പക്ഷത്തിലാണെങ്കിൽ അതാണ് വിത്പത്തി പക്ഷം. ആ പക്ഷത്തിലാണെങ്കിൽ തത്രയും ആത്മശബ്ദവും വർദ്ധത, ആ പക്ഷത്തിലും ആത്മശബ്ദം താൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് തത്രൈവ, മുമ്പ് പറഞ്ഞ അതേ സ്ഥാനത്ത് തന്നെയാണ് ആത്മശബ്ദം വർദ്ധിക്കുന്നത്. ഇവിടെ പ്രത്യേകാത്മാനം ഐക്ഷത് എന്ന് പറഞ്ഞു, അവിടെയാണ് ആത്മശബ്ദം വന്നു. അപ്പൊ ഈ ആത്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകമായിരിക്കുന്നത്, ആന്തരികമായിരിക്കുന്നത്, ആന്തരികമായിരിക്കുന്ന താൻ. അപ്പൊ ശരീരം, മനസ്സ്, ബുദ്ധി ഇവയെല്ലാം വിട്ട് ശേഷിക്കുന്ന താൻ എന്നുള്ള അർത്ഥം അതിൽ നിന്ന് വരണം. അത് വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. രൂഢാർത്ഥത്തിലായാലും വിത്പത്തി അർത്ഥത്തിലായാലും ആത്മശബ്ദത്തിന് ഒരർത്ഥം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത്. രൂഢശബ്ദം ആണെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശബ്ദ അർത്ഥ വിചാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. ഏതർത്ഥത്തിലാണത് ലോകം ധരിച്ചു വരുന്നത്, ആ അർത്ഥത്തെ സ്വീകരിച്ചാൽ മതി. വിത്പത്തി പക്ഷമാണെങ്കിൽ അവിടെ വിശദമായ ചർച്ച വേണ്ടിവരും, എന്തുകൊണ്ട് ആ ശബ്ദത്തിന് അർത്ഥം വന്നു, അങ്ങനെ ചർച്ച ചെയ്ത് നിർണയിക്കണം. ഈ രണ്ട് പക്ഷം അനുസരിച്ചായാലും ആത്മശബ്ദത്തിന് ഒരർത്ഥം തന്നെ, തന്റെ സ്വരൂപം താനായിരിക്കുന്നത് എന്നുള്ള അർത്ഥം തന്നെ. അന്ന് കശ്ചിത് ധീര പ്രത്യേകാത്മാനം ഐക്ഷത്, ഏതോ ഒരുവൻ അവൻ ഈ പ്രത്യേകാത്മാവിനെ ഐക്ഷത് കണ്ടറിഞ്ഞു, സാക്ഷാത്കരിച്ചു എന്നാണ്.